ദൈവം നമുക്ക് തരുന്നതായ അവസരം എത്ര വിലപ്പെട്ടതാണ്. ദൈവവചനം നമ്മെ ജ്ഞാനികളാക്കുന്നതാണ്. ദൈവവചനം നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നതാണ്. ശരിയായ പാതയിൽ നമ്മെ നടത്തുവാൻ മതിയായ ദൈവവചനം പഠിക്കുകയും അതനുസരിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഇന്ന് നമുക്ക് സദൃശവാക്യങ്ങൾ 21-ാം അധ്യായത്തിൻ്റെ ശേഷിക്കുന്ന വാക്യങ്ങളും 22-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങളും ഒരുമിച്ച് പഠിക്കാം. പലപ്പോഴും എത്ര വരുമാനമുണ്ടായാലും തികഞ്ഞു പറ്റുന്നില്ല എന്നതാണ് അധികം ആളുകളുടെയും പരാതി. ശമ്പളം കിട്ടുന്നത് കടം വീട്ടുവാൻ പോലും തികയുന്നില്ല. എളുപ്പത്തിൽ കടം കിട്ടുന്നതെല്ലാം വാങ്ങിക്കൂട്ടി അനേകരും ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാക്കുന്നു. വരവിനനുസൃതമായി ചെലവ് നിർണയിക്കാൻ കഴിയാതെ പോയാൽ ആകെ കുഴപ്പമാണ്. ആവശ്യം വരുമ്പോൾ ദൈവം തന്നുകൊള്ളും എന്നതുകൊണ്ട് ബുദ്ധിമോശം കാണിക്കണമെന്നുണ്ടോ? ദൈവം നമുക്ക് വേണ്ടി കരുതും, തീർച്ചയാണ്. എന്നാൽ ദൈവം തന്നെയാണ് നമുക്ക് ബുദ്ധിയും തന്നിരിക്കുന്നത് എന്ന് മറക്കരുത്. ശലോമോൻ പറയുന്നത്, ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവുമുണ്ട്, മൂഢനോ അവയെ ദുർവ്യയം ചെയ്ത് കളയുന്നു. സദൃശവാക്യങ്ങൾ 21-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. സദൃശവാക്യങ്ങൾ 21-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം പഠിച്ചിരുന്നു. ഇവിടെ ഇതാ വളരെ പ്രായോഗികമായ മറ്റൊരു വാക്യം. തങ്ങൾ ചെലവഴിക്കുന്നത് ദൈവഹിതപ്രകാരമാകുന്നുവോ എന്ന് ഓരോ ദൈവവൈദ്യലും ചിന്തിക്കേണ്ടതുണ്ട്. ഞാനുണ്ടാക്കിയ പണം എനിക്ക് തോന്നുന്നത് പോലെ ചെലവഴിക്കാമെന്ന് ആർക്കും പറയുവാൻ അവകാശമില്ല. സ്വയത്തെ പ്രീതിപ്പെടുത്തുവാൻ മാത്രം ആരും ചെലവഴിക്കരുത്. അത്യാവശ്യം, ആവശ്യം, നിക്ഷേപം, ധൂർത്ത് എന്നിങ്ങനെ വരവിനനുസരിച്ച് ചെലവുകളെ തരംതിരിക്കാവുന്നതാണ്. നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ആർഭാടത്തിനും ആഡംബരത്തിനും മുതിരാതിരിക്കണം. സ്വന്തം സാമ്പത്തിക ഭദ്രതയെ മറ്റുള്ളവരുടേതുമായി തട്ടിച്ചു നോക്കാതെ സ്വയം വിശകലനം ചെയ്യുന്ന പ്രവണതയാണ് സന്തോഷമുള്ള ജീവിതത്തിന് ആവശ്യം. ഒരു യഥാർത്ഥ ദൈവവൈതൽ എപ്പോഴും കടം വാങ്ങി കഴിയുവാൻ ശ്രമിക്കുന്നവനല്ല എന്ന കാര്യം ഓർക്കുക. ചെലവ് കാര്യത്തിൽ നല്ല കാര്യവിചാരകനായിരിക്കും ഒരു യഥാർത്ഥ ദൈവവൈതൽ. 21-ഉം 22-ഉം വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ട്. നീതിയും ദയയും പിന്തുടരുന്നവൻ ജീവനും നീതിയും മാനവും കണ്ടെത്തും. ജ്ഞാനി വീരന്മാരുടെ പട്ടണത്തിൽ കയറുകയും അതിൻ്റെ ആശ്രയമായ കോട്ടയെ ഇടിച്ചു കളയുകയും ചെയ്യുന്നു. വലിയ സൈന്യശക്തിയേക്കാൾ വലുതാണ് ജ്ഞാനം എന്നാണ് ഇവിടെ പറയുന്നത്. ആർക്കും തകർക്കുവാൻ കഴിയാത്തത് എന്ന് തോന്നത്തക്കവണ്ണം ഉള്ള ഒരു കോട്ട കെട്ടിപ്പടുക്കുവാൻ ഒരു മനുഷ്യന് സാധിച്ചു നിന്നേക്കാം. എന്നാൽ അതിനെ തകർക്കുവാൻ കഴിയുന്ന വിധവുമായി ഒരു മിടുക്കൻ വന്നെന്ന് വരും. പുരാതന നഗരമായ ബാബിലോൺ അതിൻ്റെ ഒരു ഒന്നാന്തര ഉദാഹരണമാകുന്നു എന്നോർക്കണം. താൻ തികച്ചും സുരക്ഷിതനാകുന്നു എന്ന ചിന്തയോടെ ബെൽസസർ രാജാവ് അതിനുള്ളിലിരുന്നു. വാസ്തവത്തിൽ അവൻ്റെ കൊട്ടാരത്തിന് ചുറ്റും ഒരു കോട്ടയുണ്ടായിരുന്നു. കോട്ടയ്ക്കകത്തൊരു കോട്ട. ബാബിലോണിന് ചുറ്റുമുള്ള ഒരു കോട്ട ഒരു വിധത്തിലും തകർക്കുവാൻ കഴിയില്ല എന്ന് രാജാവ് ഉറപ്പായി വിശ്വസിച്ചു. കോട്ടയിൽ മുഴുവൻ സൈന്യത്തെ കാവൽ നിർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ശത്രുപാളയത്തിലെ സൈന്യാധിപൻ തൻ്റെ ജ്ഞാനം ഉപയോഗിച്ച് ബാബിലോണിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുവാൻ ഒരു വഴി കണ്ടുപിടിച്ചു. എത്രയെത്ര യുദ്ധങ്ങൾ ജ്ഞാനം കൊണ്ട് മനുഷ്യൻ ജയിച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഈ സദൃശവാക്യം പറയുന്നത് മനുഷ്യർ ധനത്തിൽ ആശ്രയിച്ചെന്ന് വന്നേക്കാം, അതല്ല എങ്കിൽ സൈന്യബലത്തിൽ ആശ്രയിച്ചെന്ന് വന്നേക്കാം. എന്നാൽ അവയൊന്നും സംരക്ഷിക്കുവാൻ ശക്തിയുള്ള സംഗതികളല്ല. ഒക്കെ പൊടുന്നനവേ നശിച്ചു പോകുന്നതാണ്. ഇനിയും 23-ാം വാക്യം നോക്കിക്കാട്ട. വായും നാവും സൂക്ഷിക്കുന്നവൻ തൻ്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്നും സൂക്ഷിക്കുന്നു. ശരിയായ വിധത്തിൽ നാവിനെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് വീണ്ടും ശലോമോൻ പറയുന്നു. സ്നേഹിതരെ വേണമെങ്കിൽ താങ്കൾ ഒരു സ്നേഹിതനായിരിക്കേണ്ടതുണ്ട് എന്ന് ശലോമോൻ പറഞ്ഞു കഴിഞ്ഞതാണ്. തീർച്ചയായും താങ്കൾ സംസാരിക്കേണ്ടതുണ്ട്. എന്നാൽ താങ്കൾ സംസാരിക്കുന്നത് എന്ത് എന്ന് വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. നമുക്ക് സ്നേഹിതരെ ആവശ്യമാണ്. സ്നേഹിതരെക്കുറിച്ചും ശത്രുക്കളെക്കുറിച്ചും സദൃശവാക്യങ്ങളിൽ വളരെയേറെ പറയുന്നതായി കാണുന്നു. നമ്മുടെ നാവിനെ നാം എത്രമാത്രം സൂക്ഷിക്കേണ്ടതുണ്ട്. അനേകരും കഷ്ടത്തിലായത് തങ്ങളുടെ നാവിനെ ശരിയായി ഉപയോഗിക്കുവാൻ സാധിക്കാതെ പോയതിനാലാണ്. നമ്മുടെ നാവ് ദൈവവചനം ഉച്ചരിക്കുന്നതാകട്ടെ, നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചിവരുത്തിയതാകട്ടെ, ഹൃദയത്തിലുള്ളത് നാവ് വെളിയിൽ കൊണ്ടുവരുന്നു എന്ന് മറക്കരുത്. കയ്പും ഈർഷ്യയും ഒക്കെയാണ് ഹൃദയത്തിലുള്ളതെങ്കിൽ അത് മാത്രമേ നാവും കൊണ്ടുവരികയുള്ളൂ. ഇനിയും 24-ാം വാക്യം നോക്കാം. നിഗളവും ഗർവവും ഉള്ളവന് പരിഹാസി എന്ന് പേർ, അവൻ ഗർവത്തിൻ്റെ അഹങ്കാരത്തോടെ പ്രവർത്തിക്കുന്നു. ഈ പുസ്തകത്തിൽ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന രണ്ട് വിഷയങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചോ? ഒന്ന്, നാവ് ഉപയോഗിക്കുകയും ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നതാണ്. മറ്റേത് അഹങ്കാരമാകുന്നു. നിയന്ത്രണമില്ലാത്ത നാവ്, കള്ളം പറയുന്ന നാവ്, ഏഷണി പറയുന്ന നാവ്, ഗർവമുള്ള കണ്ണ്, ഇവയെല്ലാം താൻ വെറുക്കുന്നു എന്ന് ദൈവം പറയുന്നു. 25-ാം വാക്യം, മടിയന്റെ കൊതി അവന് മരണഹേതു, വേല ചെയ്യുവാൻ അവൻ്റെ കൈകൾ മടിക്കുന്നുവല്ലോ. ഈ മടിയനെക്കുറിച്ച് വളരെയേറെ സദൃശവാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ദൈവപൈതൽ ഉത്സാഹിയായിരിക്കേണ്ടതുണ്ട്. അവന് വെറുതെ കളയുവാൻ സമയമില്ല. സമയം വെറുതെ കളയുന്ന കാര്യങ്ങളിൽ നിന്നും അവൻ അകന്നിരിക്കേണ്ടതുണ്ട്. 26-ാം വാക്യം, ചിലർ നിത്യം അത്യാഗ്രഹത്തോടെ ഇരിക്കുന്നു, നീതിമാനോ ലോഭിക്കാതെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പടിയനായ മനുഷ്യൻ തൻ്റെ സമയം അത്യാഗ്രഹത്തോടെ കഴിക്കുന്നു. പണിയെടുക്കാതെ തന്നെ പണമുണ്ടാക്കുവാനുള്ള മാർഗങ്ങൾ അവൻ നിത്യം തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന അനേകം ആളുകളുണ്ട്. എന്നാൽ നീതിമാനായ മനുഷ്യൻ എങ്ങനെയെങ്കിലും കിട്ടുന്നതിനെക്കുറിച്ചല്ല, പിന്നെയോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ദൈവം അവനെ അനുഗ്രഹിക്കും, അതത്ര ഇവിടുത്തെ ചിന്ത. 27-ാം വാക്യം നോക്കിക്കാട്ടെ, ദുഷ്ടന്മാരുടെ ഹനനയാഗം വെറുപ്പാകുന്നു, അവൻ ദുരാന്തരത്തോടെ അത് അർപ്പിച്ചാൽ എത്രയധികം. ദുഷ്ടൻ, അതായത് നിയമനിഷേധി, അവൻ ദൈവത്തിൻ്റെ മുൻപിൽ തലവണക്കുകയോ ദൈവവഴികളിൽ വരികയോ ചെയ്തിട്ടില്ലാത്ത മനുഷ്യനാണ് നിയമനിഷേധി. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു എന്ന് 16-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നാം കണ്ടതാണ്. അതത്രേ നിയമനിഷേധത്തിൻ്റെ വഴി. അവൻ തൻ്റെ വഴിക്ക് പോയിട്ട് ദൈവത്തിൻ്റെ വഴികളെ അവഗണിക്കുന്നു. വാസ്തവത്തിൽ അവൻ ദൈവത്തെ തിരസ്കരിക്കുകയാണ്. ഈ പറയുന്നത് പോലുള്ള മനുഷ്യൻ മതഭക്തൻ എന്നല്ല അതിൻ്റെ അർത്ഥം. അവൻ ഒരു സഭയിലെ അംഗമായിരിക്കും, ആരാധനയിൽ ക്രമമായി പങ്കുകൊണ്ടു എന്ന് വന്നേക്കാം, എല്ലാ പാട്ടും പാടും, പ്രസംഗിക്കണമെങ്കിൽ മാറി നിൽക്കൽ അരക്കൈ നോക്കും, എല്ലാത്തിനും മുൻപിൽ തന്നെ വേണമെങ്കിൽ ആവശ്യം പോലെ കൊടുക്കുകയും ചെയ്യും. എന്നാൽ അത് ഉത്സാഹമൊന്നും ഇല്ലാതെ ആയിരിക്കുമെന്ന് മാത്രം. ദുഷ്ടന്മാരുടെ യാഗം വെറുപ്പാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന യാഗം അഥവാ ആരാധന കൈക്കൂലിയേക്കാൾ ഒട്ടും മെച്ചമല്ല എന്നോർക്കണം. എങ്ങനെയാണ് ആളുകൾ ദൈവത്തിന് കൈക്കൂലി കൊടുക്കുവാൻ ശ്രമിക്കുന്നത്? അവർ പള്ളിയിൽ പോയെന്ന് വന്നേക്കാം, ദശാംശം കൃത്യമായി കൊടുക്കും, സ്വമേധ പ്രവർത്തനത്തിൽ മുഴുകും. ഇതൊക്കെ ചെയ്യുന്നത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടോ ഭക്തി കൊണ്ടോ അല്ല, പിന്നെയോ ഇങ്ങനൊക്കെ ചെയ്യുന്നതിനാൽ ദൈവം തങ്ങളെ അനുഗ്രഹിക്കും എന്ന ചിന്ത കൊണ്ടാണ്. എന്നാൽ മതപരമായ ആചാരങ്ങളെക്കാൾ ഏറെ അനുസരണവും സ്നേഹവുമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന് ദൈവം തന്നെ പറയുന്നു. ദൈവത്തിനാവശ്യം നമ്മുടെ ഹൃദയമാണ്, നമ്മുടെ തികഞ്ഞ ഭക്തിയും സ്നേഹവും. നാം ഒരുപക്ഷെ മനുഷ്യർക്ക് കൈക്കൂലി കൊടുത്തെന്ന് വന്നേക്കാം, ദൈവത്തെ അങ്ങനെ കൈക്കൂലി കൊടുത്തു വാങ്ങുവാൻ കഴിയില്ല എന്ന് മറക്കരുത്. 28-ും 29-ും വാക്യങ്ങൾ നോക്കിക്കാട്ടെ, കള്ളസാക്ഷി നശിച്ചു പോകും, ശ്രദ്ധിച്ചു കേൾക്കുന്നവനോ എപ്പോഴും സംസാരിക്കാം. ദുഷ്ടൻ മുഖദ്രാഷ്ട്യം കാണിക്കുന്നു, നേരുള്ളവനോ തൻ്റെ വഴി നന്നാക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ വിസ്തരിച്ച ആ സമയത്ത് അവിടെ കള്ളസാക്ഷികൾ ഉണ്ടായിരുന്നു. അപ്രകാരത്തിലുള്ള ഒരു കള്ളസാക്ഷി ആയിരിക്കുന്നത് താങ്കൾ വെറുക്കില്ലേ? മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 59 മുതൽ 61 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവൻ്റെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. കള്ളസാക്ഷികൾ പലരും വന്നിട്ടും പറ്റിയില്ല. ഒടുവിൽ രണ്ടു പേർ വന്നു. ദൈവമന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിവാൻ എനിക്ക് കഴിയുമെന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. മറ്റ് കള്ളസാക്ഷികൾ കള്ളസാക്ഷ്യം പറഞ്ഞു, എന്നാൽ അത് ഫലിച്ചില്ല. ഈ ഒടുവിലത്തെ രണ്ട് സാക്ഷികൾ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. അതിനോട് കർത്താവ് പ്രതികരിച്ചത് അടുത്ത അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 27:11-14 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. എന്നാൽ യേശു നാടുവാഴിയുടെ മുൻപാകെ നിന്നു. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് നാടുവാഴി ചോദിച്ചു. ഞാൻ ആകുന്നു എന്ന് യേശു അവനോട് പറഞ്ഞു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയിൽ അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അവൻ ഒരു വാക്കിനും ഉത്തരം പറയായികയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. യോഹന്നാൻ രേഖപ്പെടുത്തിയപ്പോൾ പറഞ്ഞിരിക്കുന്നത്, പീലാത്തോസ് കർത്താവായ യേശുവിനെ അകത്തേ മുറിയിൽ പ്രത്യേകം കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ സഹകരണം അപേക്ഷിച്ചു എന്നത്രേ. അങ്ങനെ സഹകരിച്ചാൽ യേശുവിനെ വെറുതെ വിടാവുന്നതാണ് എന്ന് പീലാത്തോസ് അവനോട് പറഞ്ഞു. എന്നാൽ യഹൂദന്മാരുടെ താല്പര്യങ്ങൾക്കെതിരായി യേശുവിനെ വിട്ടയക്കുക എന്നത് പീലാത്തോസിന് കഴിയുമായിരുന്നില്ല. അവൻ അത്രയ്ക്ക് വലിയൊരു രാഷ്ട്രീയക്കാരനായിരുന്നുവല്ലോ. ഒടുവിലായി അവൻ ജനക്കൂട്ടത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി. അതേസമയം തന്നെ യേശുവിനെതിരായി പറയുന്ന ആരോപണങ്ങൾ തെറ്റാകുന്നു എന്ന് അവന് വ്യക്തമായി അറിയാമായിരുന്നു. ചരിത്രത്തിന്റെ ഏടുകളിൽ ഏറ്റവും അന്യായമായി നിൽക്കുന്ന വിസ്താരവും വിധിയും യേശുവിൻ്റെതായിരുന്നു. ഇവിടെ കാണുന്നത് പോലെ ഒരു കള്ളസാക്ഷി ആയിരിക്കുന്നത് താങ്കൾ വെറുക്കുന്നില്ലേ? കള്ളസാക്ഷി നശിച്ചു പോകും. ഇന്നും ഈ വിഷയത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. താങ്കളുടെ സൗകര്യാർത്ഥം മറ്റുള്ളവരെക്കുറിച്ച് കള്ളത്തരമായ കാര്യം പറയുന്നത് എല്ലായ്പ്പോഴും തെറ്റാണ്. 30 നോക്കിക്കാട്ടെ. യഹോവയ്ക്കെതിരെ ജ്ഞാനവുമില്ല, ബുദ്ധിയുമില്ല, ആലോചനയുമില്ല. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു വേദഭാഗമാണ്. പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽ നിന്നും വഴുതിപ്പോകാറുള്ള ഒരു പുതിയ നിയമ വേദഭാഗം ഇതോട് ചേർത്ത് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 Corinthians 13:8 സത്യത്തിന് അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഞങ്ങൾക്കൊന്നും കഴിവില്ലല്ലോ. ദൈവത്തെ ഞാൻ സംരക്ഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല, അതൊക്കെ ദൈവം ചെയ്തുകൊള്ളും. ഞാൻ ചെയ്യേണ്ടത് അവിടുത്തെ വചനം പ്രഘോഷിക്കുക മാത്രമാണ്. അനേകരും വാദിച്ചും തർക്കിച്ചും സത്യം സത്യമാണെന്ന് തെളിയിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ജീവിതത്തിൽ ഏതെങ്കിലും പാപത്തിന് അടിമപ്പെട്ടിട്ടുള്ള ആളുകൾ തങ്ങളുടെ പാപം മറയ്ക്കുവാൻ സത്യത്തെ കളവായി ചിത്രീകരിക്കാറുണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്തെന്നാൽ, ഒരു മനുഷ്യൻ ക്രിസ്തുവിങ്കിലേക്ക് തിരിയുമെന്നുണ്ടെങ്കിൽ, തൻ്റെ പാപത്തിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, തനിക്കൊരു രക്ഷകൻ ആവശ്യമാണെന്ന് അവൻ വാസ്തവമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവനെ അതുവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ബൈബിളിലെ പ്രശ്നങ്ങൾ എത്ര പെട്ടെന്നാണ് പരിഹരിക്കപ്പെട്ടത് എന്ന് കാണുന്നത് ആശ്ചര്യകരമാണ്. ഇനി 31 നോക്കിക്കാട്ടെ. കുതിരയെ യുദ്ധ ദിവസത്തേക്ക് ചമയിക്കുന്നു, ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. ദാവീദ് ഇത് പഠിക്കുകയുണ്ടായി. അവൻ എഴുതിയത്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും എന്നത്രേ. 27:3 ആസാ രാജാവും ഈ സത്യം മനസ്സിലാക്കിയിരുന്നു. 2 Corinthians 14:11 ആ മനോഹരമായ വാക്യം നാം കാണുന്നു. ആസാ തൻ്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിന് നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ, നീ ഞങ്ങളുടെ ദൈവം, മർത്യൻ നിന്റെ നേരെ പ്രബലനാകരുതേ എന്ന് പറഞ്ഞു. എത്ര മനോഹരമായ ദൈവവാക്യം! ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവപിതലിൻ്റെ അനുഗ്രഹം. തീർച്ചയായും ഈ ലോകത്തിൽ നാം ജീവിക്കുന്ന സമയം നമുക്ക് ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും പ്രയാസങ്ങളും എങ്ങനെ മുൻപോട്ട് പോകണം എന്ന് അറിയാൻ പാടില്ലാത്ത വിധം സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം. എന്നാൽ ഒരു ദൈവപൈതലിനെ ആശ്രയിക്കുവാൻ ഒരിടമുണ്ട്. ഇവിടെ ആസാ രാജാവ് തൻ്റെ ആവശ്യ സമയത്ത് ദൈവസന്നിധിയിലേക്ക് ചെന്ന് തൻ്റെ ആശ്രയം, ദൈവത്തിലുള്ള ആശ്രയം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതും അത് തന്നെയാണ്. ചുറ്റുപാടും നോക്കുമ്പോൾ ഒക്കെ ഇരുളടഞ്ഞതായി തോന്നും, എന്നാൽ അതിലൂടെ പ്രകാശം തന്ന് നമ്മെ നയിക്കുവാൻ മതിയായ ഒരു ദൈവമുണ്ട്. ആസ ദൈവത്തിൽ ആശ്രയിച്ചു. നമുക്കും ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയണം. അവൻ്റെ വാഗ്ദത്തങ്ങൾ ഉവ ഉവ എന്നുള്ളതും ഇല്ല ഇല്ല എന്നുള്ളതുമാണ്. അതൊക്കെ വാസ്തവമാണ്. അവൻ പറഞ്ഞാൽ ഒരിക്കലും വാക്കുമാറുന്നവനല്ല. അവൻ്റെ കയ്യിൽ യാതൊന്നും അബദ്ധമായിട്ടില്ല. അതുതന്നെയാണ് ഒരു ദൈവവേദലിനെക്കുറിച്ചും പറയുവാൻ കഴിയുന്നത്. ഒരു ദൈവവേദലിൻ്റെ ജീവിതത്തിൽ യാതൊന്നും യാദൃച്ഛികമല്ല. ഒക്കെ ദൈവം മുന്നറിഞ്ഞ് തൻ്റെ മക്കൾക്ക് നന്മയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നവയാണ്. ഒരുപക്ഷേ അധികം മുൻപോട്ട് കാണുവാൻ കഴിവില്ലാത്ത നാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് ദോഷത്തിനെന്ന് ചിന്തിച്ചാൽ തന്നെ ആരംഭത്തിൽ തന്നെ അവസാനം അറിയാവുന്ന ദൈവം അതിനെ നന്മയ്ക്കാക്കി തീർക്കുന്നവനാകുന്നു എന്ന് മറക്കരുത്. ഒരുപക്ഷെ ഈ കാര്യത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നതായ താങ്കൾക്കും സാക്ഷ്യം പറയുവാനുണ്ടാകും. ഒരു സമയത്ത് എന്തിന് ദൈവം എന്നോട് ഇത് ചെയ്തു എന്ന് ചിന്തിച്ചു. എന്നാൽ ഇന്ന് അന്ന് ദൈവം അത് ചെയ്തതുകൊണ്ട് കർത്താവേ നിനക്ക് സ്തോത്രം, അങ്ങനെ ചെയ്തതുകൊണ്ട് അത് എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കായി എന്ന് പറയുവാൻ കഴിയുന്നതായ ആ അനുഭവം. അതുകൊണ്ട് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും സന്തോഷമാണെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുക. എന്തുകൊണ്ട് നാം തയ്യാറായിരിക്കേണ്ടതില്ല എന്നല്ല. യേശു കർത്താവ് പറഞ്ഞത് ബലവാൻ അരമുറുക്കി തൻ്റെ കൊട്ടാരം കാക്കുന്നു എന്നത്രേ. അവനുള്ള വകകൾ അങ്ങനെ സുരക്ഷിതമായിരിക്കും. എന്നാൽ ജയമോ യഹോവയുടെ കൈവശത്തിലിരിക്കുന്നു. ഏതൊരു സാഹചര്യത്തെ നേരിടുവാനും താങ്കൾ തയ്യാറായിരിക്കണം. അതേസമയം തന്നെ നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും വേണം. ഇനിയും നാം 22 അധ്യായത്തിലേക്കാണ് വരുന്നത്. ധനം കൊടുത്തു വാങ്ങാവുന്നതെല്ലാം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ശലോമോൻ എന്നോർക്കണം. ഇവിടെ ശലോമോൻ ഭൗതിക സമ്പത്ത് അതിൻ്റെതായ നിലയിൽ കാണുന്നത് രസകരമാണ്. ശരിയായ ഒരു കാഴ്ചപ്പാട്. 22:1 നോക്കിക്കാട്ടെ. അരവധി സമ്പത്തിലും സൽകീർത്തിയും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലത്. താങ്കൾ ആരായിരിക്കുന്നു എന്നതിനാൽ സമ്പാദിച്ച പേരിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൽകീർത്തി. ദാവീദിന് തൻ്റെ വീരന്മാർ എന്ന പേരിൽ ഒരു കൂട്ടം മനുഷ്യർ ഉണ്ടായിരുന്നു എന്നത് നമുക്കറിയാമല്ലോ. അവർ ഉന്നതരായ മനുഷ്യരായിരുന്നു. അവർക്ക് തന്നെ ഒരു പേരുണ്ടാക്കിയിരുന്നു. ഉദാഹരണത്തിന് ബെനായാവെക്കുറിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ശമൂവേലിൻ്റെ 2 23:20 നാം വായിക്കുന്നത് അവൻ മോവാബിലെ അരിയേലിൻ്റെ 2 സംഹരിച്ചതുമല്ലാതെ ഹിമകാലത്തൊരു ഗുഹയിൽ ചെന്നൊരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. പിന്നെ 22 നാം കാണുന്നത് ശമൂവേലിൻ്റെ 2:22. ഇത് യഹോയാദയുടെ മകനായ ബെനയാവ് ചെയ്തു. 3 കീർത്തി പ്രാപിച്ചു. അവനൊരു പേരുണ്ടായിരുന്നു. അനവധി സമ്പത്തിലും സൽകീർത്തിയും നല്ലത്. ഇന്ന് ഈ മൂല്യങ്ങളൊക്കെ തകിടം മറിച്ചിരിക്കുന്നു. എങ്ങനെങ്കിലും കുറെ പണം ഉണ്ടാക്കുവാനും കുറുക്കു വഴികളിലൂടെ കീർത്തി സമ്പാദിക്കുവാനുമാണ് മനുഷ്യർ ചിന്തിക്കുന്നത്. അതിന് ഏത് തെറ്റായ മാർഗത്തിലൂടെ പോകുവാനും മനുഷ്യന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്തതായ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എന്നാൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് സൽകീർത്തിയെക്കുറിച്ചാണ്, കൃപയെക്കുറിച്ചാണ്. 2 നോക്കിക്കാട്ടെ. 22 2 ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നു, അവരെയൊക്കെയും ഉണ്ടാക്കിയവൻ യഹോവ തന്നെ. ഇതിൻ്റെ അർത്ഥം ദൈവം മുൻപാകെ എല്ലാ മനുഷ്യരും ഒരേപോലെ ആകുന്നു എന്നത്രേ. സാർവലൗകിക സാഹോദര്യത്വത്തെക്കുറിച്ച് താങ്കൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ സൂക്ഷിക്കണം. ബൈബിൾ അതേക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല. നാം എല്ലാം മനുഷ്യകുലത്തിലെ അംഗങ്ങളാകുന്നു എന്നും നമുക്കെല്ലാം വീഴ്ച സംഭവിച്ച ഒരു സ്വഭാവമാണുള്ളതെന്നും നാം ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടവരാകുന്നു എന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. നാം ഒരുത്തനിൽ നിന്നും മറ്റൊരുത്തനെ സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് അന്യോന്യം വിശ്വസിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ബൈബിൾ പറയുന്നത് ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. ആ അടിസ്ഥാനത്തിൽ നാം എല്ലാം ദൈവസന്നിധിയിൽ തുല്യരായിരിക്കുന്നു. എന്നാൽ നാം ദൈവമക്കളായിത്തീരുന്നു, നാം മനുഷ്യരായതിനാൽ അല്ല. പിന്നെയോ, കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നാം ദൈവമക്കളായിത്തീരുന്നു. തൻ്റെ സമയത്തെ മത നേതാക്കന്മാരോട് കർത്താവായ യേശു പറഞ്ഞത്, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. അങ്ങനെ വാസ്തവത്തിൽ ലോകത്തിൽ രണ്ട് കുടുംബങ്ങളുണ്ട്, ദൈവത്തിൻ്റെ മക്കളും പിശാചിൻ്റെ മക്കളും. ദൈവത്തിൻ്റെ സാർവലൗകിക പിതൃത്വം വാസ്തവത്തിൽ ഇല്ലാത്ത ഒരു സംഗതിയാകും. സാർവലൗകിക പിതൃത്വം എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ, അത് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. തുടർന്ന് ഈ സദൃശവാക്യം പറയുന്നത് എന്താകുന്നു എന്ന് ശ്രദ്ധിച്ചാലും, അവരെയൊക്കെയും ഉണ്ടാക്കിയവൻ യഹോവ ആകുന്നു. സൃഷ്ടിയിൽ നാം എല്ലാം അവൻ്റേതാകുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവ് ദൈവമാകുന്നു. എന്നാൽ സകലത്തിൻ്റെയും പിതാവ് അവനല്ല. എല്ലാവരും അത് അംഗീകരിച്ചിട്ടില്ല. 3-ാം വാക്യം നോക്കിക്കാട്ട്. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. ഒരു മിടുക്കനായിരിക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ ഭാവിക്ക് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യുക. ഭാവിക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാൻ താങ്കളെ സഹായിക്കുവാൻ കഴിയുന്ന അനേകം ആളുകളുണ്ട്. ഇന്ന് ഏതൊരു പരസ്യം എടുത്താലും നമുക്കത് കാണുവാൻ കഴിയും. ജോലിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം സന്തോഷമായിരിക്കുവാനുള്ള നിക്ഷേപങ്ങൾ, കുട്ടികളുടെ പഠിത്തത്തിനും വിവാഹത്തിനുമൊക്കെയായ നിക്ഷേപങ്ങൾ, അങ്ങനെ 100 പദ്ധതികൾ. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് അതിൻ്റെയും അടുത്ത പടിയെക്കുറിച്ചാണ്. താങ്കളുടെ നിത്യമായ ഭാവിയുടെ കാര്യം എന്താണ് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. നിത്യതയ്ക്ക് വേണ്ടി തയ്യാറാകാതിരുന്ന ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ വചനം വിളിച്ചറിയിക്കുന്നത് മൂഢൻ എന്നാണ്. നിത്യതയ്ക്ക് വേണ്ടി തയ്യാറാകാതെ എത്രയെത്ര ആളുകളാണ് ഇന്ന് നമുക്ക് ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, ദൈനംദിനം ഈ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഈ ലോകത്തിനു വേണ്ടി സകലവും കരുതി എന്തെങ്കിലും ആസ്വദിക്കുന്നതിന് മുൻപ് മാറ്റപ്പെട്ടു. കഷ്ടമായിപ്പോയി എന്ന് ജനം പറയും, അല്ലാതെ എന്ത് ചെയ്യുവാൻ കഴിയും? വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള രണ്ട് കുടുംബങ്ങളിൽ നിന്നും വിവാഹത്താൽ ചേർക്കപ്പെട്ട യുവാവിനെയും യുവതിയെയും കുറിച്ച് കേൾക്കുകയുണ്ടായി. അവരുടെ വിവാഹം ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് സദ്യയും മറ്റെല്ലാം. പെൺകുട്ടിയുടെ അപ്പൻ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ഒരു വലിയ വീടും അവർക്ക് നൽകി. വിവാഹം കഴിഞ്ഞ ഉടനെ അവർ പോകാവുന്ന സുഖവാസ കേന്ദ്രങ്ങളിലെല്ലാം പോയി. അങ്ങനെ ഒരു മലയിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ഒരു വളവിങ്കൽ കാറ് മറിഞ്ഞു, വലിയ കൊക്കയിലേക്ക് വീണു. രണ്ടുപേരും തൽക്ഷണം മരിച്ചു. ജീവിക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു, ഒക്കെ ഒരൊറ്റ യാത്ര കൊണ്ട് അവസാനിച്ചു. അവരുടെ മാതാപിതാക്കൾ ആ വീട് അടച്ചുപൂട്ടി. അതിമനോഹരമായ ആ വീട് ഇന്നും ആരും താമസിക്കാതെ കിടക്കുന്നു. ആ വീടിനു വേണ്ടി അവർ ലക്ഷങ്ങൾ ചെലവഴിച്ചു. എന്നാൽ അതിൽ അവർ താമസിച്ചില്ല. തയ്യാറാകാതെ തന്നെ അവർ നിത്യതയിലേക്ക് പോയി. നിത്യതയ്ക്ക് വേണ്ടി തയ്യാറാകേണ്ടത് എത്ര അത്യന്താപേക്ഷിതമാകുന്നു എന്ന് നാം ഓർക്കണം. നാം ഒരിക്കലും മൂഢന്മാരാകുവാൻ പാടില്ല.